ഒരു സമൂഹത്തിലെ സ്ത്രീകളുടെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണവും തമ്മിലുള്ള അനുപാതം പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. 1000 പുരുഷന്മാർക്ക് 1035 സ്ത്രീകളുണ്ടെങ്കിൽ ആ സമൂഹം ആരോഗ്യമുള്ളതാണ് എന്ന് കരുതപ്പെടുന്നു. പ്രസവ സമയത്ത് ഗർഭിണികളായ സ്ത്രീകൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ച് മരിക്കാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് ദൈവം സ്ത്രീകളുടെ എണ്ണം ഒരല്പം കൂടുതൽ വച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് തന്നെ ഈ അനുപാതം അപകടകരമായ വിധത്തിൽ മാറിയിരിക്കുന്നു. 1000 പുരുഷന്മാർക്ക് 700 താഴെ സ്ത്രീകൾ മാത്രമുള്ള സ്ഥിതി ചില സ്ഥലങ്ങളിലുണ്ട്. ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണയം നടത്തി പെൺകുഞ്ഞുങ്ങളെ ഭ്രൂണാവസ്ഥയിൽ വെച്ച് തന്നെ ഇല്ലാതാക്കുന്നതാണ് ഇതിൻ്റെ കാരണം. സമൂഹത്തിൽ സ്ത്രീകൾക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കാതെയാണ് പലപ്പോഴും പെൺകുഞ്ഞുങ്ങളോട് വിവേചനം കാണിക്കുന്നത്. ഇതിന് അറുതി വരുത്തിയില്ലെങ്കിൽ പല പുരുഷന്മാരും വിവാഹം കഴിക്കാൻ സാധിക്കാതെ പോകുന്ന അവസ്ഥയിലേക്ക് സമൂഹം എത്തിച്ചേരും. ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾ, പെൺകുഞ്ഞുങ്ങൾ, അവർ സമൂഹത്തിൻ്റെ അവശ്യ ഘടകങ്ങളാണ്. അവരില്ലെങ്കിൽ കുടുംബവും ഭാവി തലമുറയും ഉണ്ടാവില്ല. വനിതാ ദിനം ആചരിക്കുന്ന ഈ സമയത്ത് വിവേകം കൊണ്ട് ഒരു കുടുംബത്തെ മുഴുവൻ രക്ഷിച്ച ഒരു സ്ത്രീയെക്കുറിച്ച് കേൾക്കാം. ശൗൽ എന്ന രാജാവ് ഇസ്രയേൽ രാജ്യം ഭരിക്കുന്ന കാലം. രാജാവെന്ന നിലയിൽ ശൗൽ ഒരു പരാജയമായിരുന്നു. ആ കാലത്ത് ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ ഇസ്രയേലിനെ രക്ഷിക്കാൻ ശൗലിന് കഴിഞ്ഞില്ല. ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ ഇസ്രയേലിയരെ ഭയപ്പെടുത്തിയതാണ് അതിന് കാരണം. എന്നാൽ ദാവീദ് എന്നൊരു ചെറുപ്പക്കാരൻ ഗോലിയാത്ത് എന്ന മല്ലനെ എറിഞ്ഞു വീഴ്ത്തി. ഒരു ദിവസം കൊണ്ട് ദാവീദ് ഹീറോയായി. മാത്രമല്ല, അടുത്ത രാജാവായി ദാവീദിനെ പുരോഹിതനായ ശമുവേൽ അഭിഷേകം ചെയ്യുകയും ചെയ്തു. ദാവീദിനോട് ശൗൽ രാജാവിൻ്റെ മകൾക്ക് സ്നേഹം തോന്നി. അങ്ങനെ ദാവീദ് ശൗൽ രാജാവിൻ്റെ മരുമകനുമായി. എന്നിട്ടും ശൗൽ രാജാവിന് ദാവീദിനെ ഭയമായിരുന്നു. ദാവീദിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് ശൗൽ ഉറപ്പിച്ചു. ശൗലിൻ്റെ ശല്യം മൂലം ദാവീദും കൂടെയുള്ളവരും നാടുവിട്ട് മരുഭൂമിയിൽ താമസിക്കുകയാണ്. ദാവീദിൻ്റെ കൂടെയുണ്ടായിരുന്നവർ അതിശക്തന്മാരായ പോരാളികളായിരുന്നു. അവർ മരുഭൂമിയിലുണ്ടായിരുന്ന ആട്ടിടയന്മാരെ ഒന്നും ഉപദ്രവിച്ചില്ല എന്ന് മാത്രമല്ല, അവരെ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. ആ മരുഭൂമിക്കടുത്ത് നാബാൽ എന്നു പേരുള്ള ഒരു ധനികൻ താമസിച്ചിരുന്നു. അയാളുടെ ഇടയന്മാർ ദാവീദും കൂട്ടരും താമസിച്ചിരുന്ന മരുഭൂമിയിൽ കന്നുകാലികളെ മേയ്ക്കുകയായിരുന്നു. ഒരു ദിവസം നാബാലിൻ്റെ വീട്ടിൽ അയാളുടെ ചെമ്മരി ആടുകളുടെ രോമം കത്തിരിക്കുകയാണ്. നാബാലിന് നല്ല വരുമാനം കിട്ടുന്ന ദിവസമാണ് അന്ന്. അതുകൊണ്ട് ആ ദിവസം അയാളുടെ വീട്ടിൽ വലിയ ആഘോഷവും സദ്യയുമൊക്കെ ഉണ്ടായിരിക്കും. ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ ദാവീദ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചിലരെ ആ ദിവസം നാബാൽ എന്ന ധനികൻ്റെ വീട്ടിലേക്ക് അയച്ചു. ഒരു ആഘോഷ ദിവസം അവർ അവിടെ ചെന്നത് അവർക്ക് അല്പം ഭക്ഷണം കിട്ടാൻ വേണ്ടിയായിരുന്നു. ദാവീദിൻ്റെ അതേ ഗോത്രത്തിലുള്ള ആളായിരുന്നു നാബാൽ. അതുകൊണ്ട് തൻ്റെ ആവശ്യം നിരാകരിക്കില്ലെന്ന് ദാവീദിന് ഉറപ്പായിരുന്നു. എന്നാൽ ദാവീദിൻ്റെ ആളുകൾ നാബാലിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അയാൾ മദ്യം കഴിച്ച് മത്തനായിരിക്കുകയായിരുന്നു. ദാവീദിൻ്റെ ആളുകൾ അവരുടെ ആവശ്യം അറിയിച്ചു. അപ്പോൾ നാബാൽ അവർക്കൊന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല, ദാവീദിനെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. ഇത് കേട്ട് ദുഃഖിതരായി ദാവീദിൻ്റെ ആളുകൾ മടങ്ങി വന്ന് നടന്ന കാര്യങ്ങളെല്ലാം ദാവീദിനോട് പറഞ്ഞു. നാബാലിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് കേട്ട ദാവീദ് കോപം കൊണ്ട് നിറഞ്ഞു. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടും ഉടൻ തന്നെ വാളെടുത്ത് പുറപ്പെടുവാൻ ആജ്ഞാപിച്ചു. നാബാലിനെയും അയാളുടെ വീട്ടിലുള്ള എല്ലാവരെയും ഉടൻ തന്നെ കൊന്നുകളയുമെന്ന് ദാവീദ് തീരുമാനിച്ചു. കഴിഞ്ഞ അനേക മാസങ്ങളായി നാബാലിൻ്റെ ഇടയന്മാരെയും ആടുമാടുകളെയുമെല്ലാം മരുഭൂമിയിൽ സംരക്ഷിച്ചതിന് ഇങ്ങനെയാണല്ലോ നാബാൽ പ്രതികരിച്ചത് എന്നതിൽ ദാവീദിന് അതിയായ ദേഷ്യമുണ്ടായി. ഇതേ സമയം നാബാലിൻ്റെ വീട്ടിൽ മറ്റൊരു സംഭവം നടന്നു. ദാവീദിൻ്റെ ആളുകൾ നാബാലിനെ കാണാൻ വന്നതും നാബാൽ അവരെ അപമാനിച്ച് അയച്ചതും നാബാലിൻ്റെ ഭൃത്യന്മാർ കണ്ടു. അവർ അക്കാര്യം നാബാലിൻ്റെ ഭാര്യയായ അബിഗേലിനോട് പറഞ്ഞു. ദാവീദിൻ്റെ ആളുകൾ നാബാലിൻ്റെ ഭൃത്യന്മാർക്ക് ഒരു വലിയ സഹായമായിരുന്നു എന്നും അവർ അബിഗയിലിനോട് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, ദാവീദിൻ്റെ ഭൃത്യന്മാരെ അപമാനിച്ച് തിരിച്ചയച്ചത് ഒട്ടും ശരിയായില്ല. അവർ നാബാലിനും കുടുംബത്തിനുമെതിരെ പ്രതികാരം ചെയ്യും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ അപകടം ഉറപ്പാണ്. അവർ നാബാലിൻ്റെ ഭാര്യയായ അബിഗയിലിനോട് പറഞ്ഞു. ഇത് കേട്ടതും അബിഗയിൽ അവൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ജോലികളും ഉടനെ നിർത്തി. ആ വീട്ടിൽ വലിയ സദ്യ നടക്കുകയാണ്. ആ വീട്ടിലെ യജമാനത്തിയാണ് അബിഗയിൽ. എന്നിട്ടും അവൾ മറ്റെല്ലാ ഉത്തരവാദിത്തങ്ങളും വേണ്ടെന്ന് വെച്ചു. ഉടൻ തന്നെ കുറേ ഭക്ഷണ സാധനങ്ങളും വീഞ്ഞുമെടുത്ത് ദാവീദിനെ കാണാൻ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അബിഗയിൽ ദാവീദിനെ കാണാൻ മരുഭൂമിയിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ അവൾ ദാവീദിനെയും കൂട്ടരെയും കണ്ടുമുട്ടി. ദാവീദും കൂട്ടരും നാബാലിനെയും അവൻ്റെ മുഴുവൻ കുടുംബത്തെയും നശിപ്പിക്കാൻ തയ്യാറായി വരികയായിരുന്നു. ദാവീദിനെ കണ്ടതും അബിഗയിൽ പെട്ടെന്ന് ചെന്ന് ദാവീദിൻ്റെ കാൽക്കൽ വീണു. എന്നിട്ട് അവൾ പറഞ്ഞു, അവിടുന്ന് അയച്ച ഭൃത്യന്മാർ എൻ്റെ വീട്ടിൽ വന്നത് ഞാൻ കണ്ടില്ല. അതെൻ്റെ തെറ്റാണ്. ഞാൻ അവരെ കണ്ട് അവർക്ക് വേണ്ടത് കൊടുക്കേണ്ടതായിരുന്നു. അടിയനോട് ക്ഷമിക്കണം. എന്നിട്ട് അവൾ ദാവീദിനോട് പറഞ്ഞു, അവിടുന്ന് ഭാവിയിൽ ഇസ്രയേലിൻ്റെ രാജാവാകാൻ പോകുന്ന ആളാണ്. അവിടുന്ന് ദൈവത്തിൻ്റെ യുദ്ധങ്ങൾ ചെയ്യേണ്ട ആളാണ്. അവിടുന്ന് രാജാവായിരിക്കുമ്പോൾ ഈ രാജ്യത്തുള്ള ഒരാളെയും അയാളുടെ കുടുംബത്തെയും കൊന്നുകളഞ്ഞു എന്ന് ഓർമ്മ ഒരിക്കലും ഒരു നല്ല കാര്യം ആയിരിക്കില്ല. അതുകൊണ്ട് ദയവായി ഞാൻ കൊണ്ടുവന്ന ഈ സമ്മാനങ്ങളും ഭക്ഷണവും അവിടുന്ന് വാങ്ങണം എന്ന് അബിഗയിൽ ദാവീദിനോട് പറഞ്ഞു. അബിഗയിലിൻ്റെ വാക്കുകൾ കേട്ട ദാവീദ് അല്പസമയം മിണ്ടാതെ നിന്നു. നാബാലിനെയും അവൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും വാളുകൊണ്ട് കൊല്ലാൻ അങ്കക്കലി പൂണ്ടിരിക്കുകയായിരുന്നു ദാവീദ്. എന്നാൽ അബിഗയിലിൻ്റെ വാക്കുകൾ അവിവേകമായി എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിൽ നിന്നും ദാവീദിനെ തടഞ്ഞു. അവിവേകമായി നിരപരാധികളെ കൊന്നാൽ അത് പിന്നീട് ദുഃഖത്തിനും ഇച്ഛാഭംഗത്തിനും കാരണമാകുമെന്ന് ദാവീദിന് മനസ്സിലായി. രക്തക്കറ പുരണ്ട കൈകൾ കൊണ്ട് രാജ്യം ഭരിക്കുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമായിരിക്കില്ലെന്നും ദാവീദ് തിരിച്ചറിഞ്ഞു. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചിന്തിച്ചപ്പോൾ തന്നെ വിവേകത്തോടെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച അബിഗയിൽ എന്ന സ്ത്രീയുടെ വിവേകം ദാവീദ് തിരിച്ചറിഞ്ഞു. ദാവീദ് അബിഗയിലിനോട് പറഞ്ഞു, എന്നെ എതിരേൽക്കാൻ നിന്നെ ഇന്ന് അയച്ചിരിക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം. നിന്റെ വിവേകവും സുത്യം രക്തപാതകവും സ്വന്ത കൈയാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം എന്നെ ഇന്ന് തടഞ്ഞിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടവൾ. നിന്നോട് ദോഷം ചെയ്യാതെ വണ്ണം എന്നെ തടഞ്ഞിരിക്കുന്ന ദൈവം സാക്ഷി. നീ ബന്ധപ്പെട്ട് എന്നെ എതിരേറ്റു വന്നിരുന്നില്ലെങ്കിൽ പുരുഷപ്രജയൊന്നും ദാബാലിന് ശേഷിക്കയില്ലായിരുന്നു. ഇതാ ഞാൻ നിന്റെ വാക്ക് കേട്ട് നിന്റെ മുഖം ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അബിഗയിൽ മടങ്ങി വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവളുടെ ഭർത്താവ് മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. തനിക്കോ തൻ്റെ കുടുംബത്തിനോ ഉണ്ടാകുന്ന ആ വലിയ അപകടത്തെക്കുറിച്ചൊന്നും അയാൾക്ക് യാതൊരു ബോധവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അബിഗയിൽ തൻ്റെ വിവേകം കൊണ്ട് തൻ്റെ ഭർത്താവിനെയും അയാളുടെ കുടുംബത്തെയും മുഴുവൻ രക്ഷിച്ചു. ഇതാണ് വിവേകമുള്ള സ്ത്രീകൾ ഇന്നും ചെയ്യുന്നത്. തനിക്കോ തൻ്റെ കുടുംബത്തിനോ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളിൽ നിന്നും അവൾ അവരെ രക്ഷിക്കുന്നു. വിവേകത്തോടെ തൻ്റെ ഉത്തരവാദിത്തം തക്ക സമയത്ത് ചെയ്ത അബിഗയിൽ എല്ലാ സ്ത്രീകൾക്കും ഒരു നല്ല മാതൃകയാണ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കൂ. 9880221957. നമ്പർ വീണ്ടും 9880221957. ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കൾക്കും വനിതാദിന ആശംസകൾ.